അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 8 വരെയുള്ള വാക്യങ്ങൾ. മനസ്സറിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഭരിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കെതിരെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആധുനിക മനുഷ്യർ വരുത്തുന്ന ഒരു വലിയ തെറ്റാണ്. ആ തെറ്റ് ആധുനിക മനുഷ്യർ എന്ന് വെച്ചാൽ ആധുനിക സഭകളിലുള്ള ആൾ വരുത്തുന്ന ഒരു തെറ്റാണ്, നമ്മളെല്ലാവരും വരുന്ന തെറ്റാണ്. അതിന് ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്നതും തൂക്കി അളന്നു തൂക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ കാണാറുള്ളൂ. ഉദാഹരണത്തിന്, പണം, എത്ര പണമുണ്ട് അത്ര അനുഗ്രഹിക്കപ്പെടും. ഒന്നിലധികം വീടുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. അത്ര വീടുകൾ അനുഗ്രഹം വരാറാണ്, എണ്ണി തിട്ടപ്പെടുത്താം, നമുക്ക് സ്പർശിക്കാം. ജോലി, കാറ്, എന്തെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുന്നത് മാത്രമല്ല, നമുക്ക് അളന്ന് നോക്കി തിട്ടപ്പെടുത്താൻ പറ്റാത്തതും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതുമായ ചില അനുഗ്രഹങ്ങളും അതും കൂടെ ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. സമാധാനം എന്നുള്ള ഒരു കാര്യം ഇരിക്കട്ടെ. സമാധാനം അത് എണ്ണാൻ പറ്റുമോ? അത് തൂക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? സ്നേഹം, സന്തോഷം, ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? പക്ഷേ നമ്മുടെ ഈ യുഗത്തിന്റെ വഞ്ചന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ തിട്ടപ്പെടുത്താവുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കാണാവുന്നതും തിട്ടപ്പെടുത്താവുന്നതും മാത്രമേ നമ്മൾ അനുഗ്രഹങ്ങളായിട്ട് കാണാറുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നത് അതല്ലാത്ത അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങളെ നാം കാണണം. ആ അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ വാക്യഭാഗം, ഞാൻ ഏഴ് വാക്യത്തില് ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വായിച്ച് കേൾപ്പിച്ച ശ്രദ്ധിച്ചോടെ എത്ര പ്രാവശ്യം ആശ്വാസം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ 8 പ്രാവശ്യം. ഇനി അതല്ല, 6, 6, 7, 9 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അടുത്ത ആഴ്ച പോയി വായിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ ആവർത്തി 7 വാക്യത്തിൽ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? 7 വാക്യത്തിലല്ല, 4 വാക്യത്തിൽ, 3 മുതൽ 7 വായിച്ചു. 4 വാക്യത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നേ ആശ്വാസം? ആരുടെ ആശ്വാസം? ദൈവത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ ആശ്വാസം. ഈ ഒരു വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും അതുപോലെ അവിടെ ആവർത്തിച്ച് 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 പറയുന്ന ഒരു പദമുണ്ട്. എന്താണ് അറിയാമോ? അത് കഷ്ടത. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു കഷ്ടത്തിലുള്ളവരെ. 6-ാമത്തെ പറഞ്ഞു കഷ്ടത്തിലൊക്കെയും. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു കഷ്ടങ്ങൾ. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു കഷ്ടം അനുഭവിക്കുന്നു. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ. 5-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യം തുടങ്ങുന്നതിന് നിങ്ങൾക്ക് കഷ്ടങ്ങളിൽ കൂട്ടാളികൾ ആകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ ആയിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം. എത്ര പ്രാവശ്യം ഇപ്പോ? ഞാൻ ആറായി ഇനിയത് എന്നാ തെറ്റിയോ? വീട്ടിൽ പോയി തന്നെയാ മതി, ഇപ്പൊ ഇരുന്ന് ഇനിയെ പ്രസംഗം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. കഷ്ടം എന്ന് പറയുന്നതുകൊണ്ട് അല്ല, അതിനോട് തുല്യമായിട്ട് വേറെ കാര്യമാണ് പറയുന്നുണ്ട്. എന്താണ് ആശ്വാസം? അതിന്റെ അർത്ഥം വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അതിന്റെ അനുഗ്രഹം? ഞാൻ മാറ്റി പറയുക, കഷ്ടങ്ങളിലുള്ള ദൈവത്തിന്റെ ആശ്വാസം. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം ഇതാണ്, കഷ്ടങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ആശ്വാസം അനുഭവിക്കാൻ കഴിയും എന്നാണ് ഓർമ്മ. അതിനെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ മുന്നോട്ട് പോവുകയാണ്. ഈ നമ്മുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചീത്ത അനുഭവങ്ങള്, നല്ല അനുഭവങ്ങള്, പിന്നെ ചീത്ത അനുഭവങ്ങള്, നല്ല അനുഭവങ്ങൾ വേർതിരിച്ച് കാണാൻ പറ്റില്ല, വേദപുസ്തകത്തിൽ കാണാൻ പറ്റില്ല. വേദപുസ്തകത്തിൽ ഒരിക്കലും വ്യത്യസ്ത അറകളായിട്ട് ഓരോ അനുഭവങ്ങളെ ഞാൻ ഇല്ല. വലിയ വലിയ കഷ്ടം, ചെറിയ കഷ്ടം, അത് വേറൊരു കമ്പാർട്ട്മെന്റ്, പിന്നെ വേറൊരു അറയില് നല്ല അനുഭവങ്ങൾ, ചീത്ത അനുഭവം, അങ്ങനെ കാണാൻ പറ്റില്ല. വേദപുസ്തകം നാം സംഘ സ്കൂളിന്റെ ആ അത്രയും അറിവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സാറയുടെ കഥ വായിച്ചവര്, അബ്രഹാമിന്റെയും സാറിന്റെയും കഥ വായിച്ചവര്, റെബക്കയുടെ കഥ വായിച്ചവര്, ഹന്നയുടെ കഥ വായിച്ചവര്, യോസേഫിന്റെ കഥ അറിയാവുന്നവര്, യാക്കോബിന്റെ കഷ്ടങ്ങളെ കുറിച്ച് പറിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇത്? ഒന്നും എന്തായാലും മാറ്റാൻ പറ്റില്ല. ഒരു ചീത്ത അനുഭവവും നല്ല അനുഭവവും മാറ്റി നിർത്താൻ പറ്റില്ല. എപ്പോഴാണ് ചീത്ത അനുഭവം വലിയ നല്ല അനുഭവത്തിലേക്ക് മാറുന്നത് എന്ന് പറയാനും പറ്റില്ല. കാരണം എല്ലാം ഇടകലർന്ന അനുഭവങ്ങളാണ്. എല്ലാ അനുഭവങ്ങളും എന്തുണ്ട്? നല്ലതും ചീത്തയുമുണ്ട്. ലോകത്തിന്റെ ചിന്തയാണ് ചീത്ത നന്മ. അതായത് ഇന്ന് ഇന്ന അമ്പലത്തിൽ പോയാൽ അനുഗ്രഹം കിട്ടും, ഇന്ന അമ്പലത്തിൽ അടുക്കൂടെ പോയാൽ ചിലപ്പോ ശാപം കിട്ടിയെന്ന് വരാം എന്ന് ജാതികളാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പറയുന്നു. പക്ഷെ ക്രിസ്തീ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതെല്ലാം പറയുന്നത് നമ്മറിയാമോ? ദൈവം നമ്മോട് എപ്പോഴും എല്ലാ അനുഭവങ്ങളിലും ഉണ്ടെന്നാണ്. രോഗത്തിന്റെ മധ്യത്തിൽ രോഗം ദൈവം കൈവിട്ടത് കൊണ്ടല്ല രോഗം ഉണ്ടായത്, നഷ്ടമുണ്ടായത് ദൈവം കൈവിട്ടത് കൊണ്ടല്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും എന്ത് ചെയ്യാം? നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം. അതുകൊണ്ടാ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒമ്പതാം സങ്കീർത്തനത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. സങ്കീർത്തനത്തിലെ അതിന്റെ 30-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നു, അവന്റെ കോപം എത്ര നേരത്തേക്കുള്ളൂ? ക്ഷണ നേരത്തേക്കുള്ളൂ. അവന്റെ പ്രസാദമോ ജീവ പര്യന്തം ഉള്ളത്. ഈ ഒരു കാഴ്ചപ്പാട് പ്രാപിച്ചുകൊണ്ടാണ് യോബ് പറഞ്ഞത്. എന്താ യോബ് പറഞ്ഞത്? 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലെ യോബിന്റെ പുസ്തകത്തിലെ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു, എന്ത് ചെയ്യാ? ശപിച്ചിട്ട് മരിച്ച് പോ, ചത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ എന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2-ാം അധ്യായം വായിച്ച 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്ത് കൈക്കൊള്ളുന്നു? നന്മ കൈക്കൊള്ളുന്നു. പിന്നെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്ത് കൈക്കൊണ്ടുകൂടെ? തിന്മയും കൈക്കൊള്ളും. എന്റെ കർത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഷ്ടതകളെല്ലാം മാറി വരുമെന്നാണ്. രാത്രിയിലോ കരച്ചൽ വന്ന് രാവാക്കും, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു എന്നാണ്. ഇതാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഇതിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പഠിപ്പിക്കലൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ കയ്യിൽ നിന്ന് വല്ലോ പറഞ്ഞു പോലെ നമ്മൾ നന്മയെ പ്രാപിക്കണം, തിന്മയെ പ്രാപിക്കണം. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ദൈവം പഠിപ്പിക്കുന്ന, ദൈവത്തിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നന്മ അല്ലാതെ തിന്മ അനുഭവിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെന്നാ അറിയാമോ? ദൈവത്തിന്റെ ആശ്വാസം. ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മുടെ എപ്പോഴും കൂടെയുണ്ട്. ഈ വചനഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒന്നാമത് ഈ വചനഭാഗം നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ആരാണ് ദൈവം? ഒന്ന് വായിച്ച ആദ്യത്തെ 3-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. മനസ്സലിവുള്ള പിതാവും പിന്നെ സർവ ആശ്വാസവും നൽകുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താ? നമ്മൾ കഷ്ടത്തിലൂടെ പ്രയാസത്തിലേക്ക് കടന്നു പോകുന്ന അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് ധ്യാനിക്കാൻ. കഷ്ടത്തിലൂടെ പോകുന്ന ഞാൻ പറഞ്ഞത് ധ്യാനിക്കണമെന്നാണ്, ചിന്തിക്കണം എന്നല്ല പറഞ്ഞത്, ധ്യാനിക്കണം. എന്ത് ധ്യാനിക്കണം? കർത്താവിന്റെ ആ സ്വഭാവം, കർത്താവിന്റെ ആ ക്യാരക്ടർ നമ്മൾ ധ്യാനിക്കണം. എന്താ കർത്താവിന്റെ ക്യാരക്ടർ? എന്റെ കർത്താവ് എങ്ങനെയുള്ള കർത്താവാണ്? ഇവിടെ പറയാണ്, കർത്താവ് മനസ്സലിയുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന. ഇതിലെ ഇതിനെ ഈ പാസ്റ്റർമാർക്ക് ബൈബിൾ പഠിക്കാൻ പോകുന്നു. അതായത് ഈ ട്രാൻസ്ലേഷനിലേക്കാൾ ഉപരിയായ ചില കാര്യങ്ങളുണ്ട്, മനുഷ്യക്ക് പരിമിതി ഒന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാരെല്ലാം ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് പറയുന്നൊരു കാര്യം. ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, മനസ്സലിവ്, രണ്ടാമത്തെ പറഞ്ഞ് സർവാശ്വാസം. നമ്മൾ ഈ തർജ്ജമയ്ക്ക് പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ ഈ രണ്ട് ഗുണങ്ങളും വളരെ പ്രത്യേകത ഗുണങ്ങളാണ്. ഒന്ന്, എന്താണ് ഈ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ? മനസ്സലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ പിതാവിന്റെ പ്രതികരണം എങ്ങനെയിരിക്കും? അതിനെ ആ മനസ്സലിവ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ ഷോക്ക് ആ പ്ലഗിൽ പോയി കുട്ടികളെ ഒരു പേന എന്തെങ്കിലും അല്ലെ വിരലിട്ടാൽ എങ്ങനെയിരിക്കും? പ്രോബ്ലം. കാരണം എന്താ, കെ എസ് ഇ ബിയുടെ കറണ്ടിന് എന്തില്ല? മനസ്സലിവില്ല. അതൊരു ശക്തിയാ അല്ലേ. ചിലര് പറയും ഈ ദേവാലയ ഭയങ്കര ശക്തിയാ. ശക്തിക്ക് ബുദ്ധിയില്ല, മനസ്സിലാക്കണം. ശക്തിക്ക് വ്യക്തിത്വമില്ല, ശക്തിക്ക് വികാരങ്ങളില്ല. പക്ഷെ വേദവസ്തുത്തിലെ ദൈവം അങ്ങനെയല്ല. വേദവസ്തുത്തിലെ ദൈവം കണ്ണുണ്ടെങ്കിലും കാണുന്നു, ചെയ്യുന്നെങ്കിലും കേൾക്കുന്നു, നമ്മുടെ പാപങ്ങൾ കാണുമ്പോൾ ദുഃഖിക്കുന്നു, നമ്മുടെ രക്ഷയില്ലേ കർത്താവിനേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടെന്നാ പറയുന്നേ. ഒരു വ്യക്തിയാ ദൈവം. നമ്മോട് വളരെ മനസ്സലിവോടുകൂടെ സ്മൂത്ത് ഡീലിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. നാം നമ്മുടെ ആ പാപങ്ങൾ പൊത്തോണ്ട് നമ്മളോട് അവൻ ഭാഗരം ചെയ്യുന്നു. അതാണ് മനസ്സലിവ്. നമുക്ക് താതാമിയുടെ അപ്പുറം കർത്താവ് എന്ത് ചെയ്യില്ല? കഷ്ടത തരികയില്ല. അതിന്റെ പേരാണ് മനസ്സലിവ്. ഈ രണ്ടാമത്തെ പദം ആശ്വാസം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തുറന്നു ഉപയോഗിക്കുന്ന പദം വ്യത്യാസമാണ്. ആശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം. എന്താ ഈ പ്രോത്സാഹനം എന്ന് അറിയാമോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. മാരത്തോൺ റേസ് ഓട്ടോ ഒക്കെ നമ്മൾ കേട്ടുവാണ്, 9 കിലോമീറ്റർ ഒക്കെയാണ് സാധാരണ മാരത്തോണിന്റെ ദൂരമാണ് എന്റെ അറിവ്. കൃതാവ് ഓടണം 9 കിലോമീറ്റർ ഓടുക. അതിൽ കൂടിയ മാരത്തോണൊക്കെ ഉണ്ട്, ഞാൻ ഓടി നോക്കിയിട്ടൊക്കെ ഉണ്ട്, അതിലൊന്നും പോയിട്ടില്ല മാത്രം. അതായത് ഓടി 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 പോകുന്ന നേരത്ത് ജനക്കൂടം ഓടുക. പക്ഷേ ഓടുന്ന സമയത്ത് ഒരു മനുഷ്യൻ ക്ഷീണിച്ച് തളർന്ന് ആ റോഡിൽ അങ്ങ് വീണു. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ രണ്ടു ചുറ്റും നിൽക്കുക ആൾക്കാരെ കാണാനായിട്ട്. ആ വീണുപോയ മനുഷ്യനെ ഓടി വന്ന് ഒരാൾ ഓടി വന്ന് കാഴ്ചക്കാരൻ ഒരാൾ വന്ന് എടുത്ത് പൊക്കി നിർത്തി അയാൾക്ക് കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് പുറത്തൊന്ന് തട്ടി ഓടിക്കൂ ഓടിക്കൂ എന്ന് പറയുന്നതിന്റെ പേരാണ് ആശ്വാസം. തളർന്നു പോകാതിരിക്കാൻ നൽകുന്ന ശക്തിയുടെ പേരാണ് കയാബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം, എൻകറേജ്മെന്റ്, പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്താ? നാം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ കഷ്ടത നാം നിർമ്മിച്ചതാണോ, നമ്മുടെ അബദ്ധത്താൽ വന്നുപെട്ടതാണോ, നമ്മുടെ ബുദ്ധി വേണ്ടാൽ വിളിച്ചു വരുത്തിയതാണോ, എന്തെങ്കിലും ആവട്ടെ, എങ്ങനെ വേണേ, പക്ഷെ അതിനെല്ലാം മധ്യത്തില് കർത്താവ് നമ്മോട് നാം അർഹിക്കുന്ന വിധത്തിൽ നമ്മെ ശിക്ഷിക്കുകയില്ല. അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അർഹിക്കുന്ന ശിക്ഷ എന്ത് ചെയ്യില്ല? ദൈവം നമുക്ക് കൽപ്പിക്കൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരും. അതേസമയം കർത്താവ് നമ്മൾ വീണ്ടും നാം വീഴുമ്പോൾ നമ്മൾ എടുത്ത് വീണ്ടും അവിടെ നിർത്തി കുത്തി നിർത്തി നമുക്ക് ശക്തി നൽകി നമ്മോട് പറയാ ഓടി തീർക്കാനായിട്ട് പറയും. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം. രണ്ട്, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ നിങ്ങളെ, നാലാമത്തെ വാക്യം, ദൈവവും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. ദൈവം ആശ്വാസങ്ങളുടെ ദൈവം മാത്രമല്ല, പക്ഷേ ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവം. ഇത് രണ്ടുമില്ലാതെ ഒന്നും നടക്കില്ല. ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, ദൈവം ആശ്വാസം നൽകുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ദ്വയങ്ങളാ, രണ്ട് വശങ്ങളാ. 6-7 പ്രാവശ്യം എന്ന് പറയുന്നു കഷ്ടത, 7 പ്രാവശ്യം എന്ന് പറയുന്നു ആശ്വാസം. രണ്ടും കൂടെ ബന്ധപ്പെടുത്തണം. കഷ്ടങ്ങളിൽ എന്തുണ്ട്? ആശ്വാസമാണ്, സാധാരണ ആശ്വാസമല്ല, മനസ്സ് ആശ്വാസം. സാധാരണ ആശ്വാസമല്ല, ആശ്വാസം സ്വന്തം സ്വഭാവമാക്കിയ ദൈവത്തിന്റെ ആശ്വാസം. നമ്മൾ അങ്ങനെ വിശദീകരിച്ച് പിരിച്ചെഴുതണം. പിരിച്ചെഴുതി പഠിപ്പിക്കാറില്ലേ, അതായത് കഷ്ടങ്ങൾ വരുമ്പോൾ പുറകൊണ്ട് ഒരു സത്യം, അതിന് പുറകിലാകുന്നുണ്ട്, ദൈവത്തിന്റെ ആശ്വാസത്തിനുള്ള ഒരു അവസരമാണ് അത്. കഷ്ടങ്ങളെല്ലാം തന്നെ ആശ്വാസം അനുഭവിക്കാനുള്ള, ദൈവാശ്വാസം അനുഭവിക്കാനുള്ള അവസരമാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണം, ഈ ദൈവത്തിന്റെ സ്വഭാവം തന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവന്റെ പ്രവൃത്തി എന്താണ്? ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മുന്നോട്ട് ആടുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സിബ് തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പേ ഞാന് അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ഒന്നോ രണ്ടോ മാസം എടുത്ത് പഠിപ്പിച്ചു. എന്നെ ആവശ്യിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിടത്ത് എല്ലാം കഷ്ടത അനുഭവിച്ചു, കഷ്ടത. അതിലൂടെ കടന്നു പൗലോസ് പറയുകയാണ്, എട്ടാമത്തെ ഭാഗത്തെ പറയാൻ, ആസിയൻ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസിയനുണ്ടായ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങളൊന്ന് അറിയേണ്ട അത്യാവശ്യമാണ്. എന്താണെന്നറിയാമോ? ജീവനോദിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമേൽ അത്യന്തം ഭാരം. ആസിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കിയെ കുറിച്ചാണ് ഈ ആസിയ ആസിയ എന്ന് പറയുന്നത്. മലയാളത്തിൽ ആസിയ എന്ന് എഴുതണ്ടേ, ഇംഗ്ലീഷില് ഏഷ്യ ഏഷ്യ എന്ന് പറയുന്നത് ഞായിപ്പോഴും സ്പെല്ലിങ്ങനെ തോന്നുന്നു തന്നെയാണ്. അപ്പൊ ആ ആദ്യത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും യാത്രകളിലൊക്കെ പൗലോസ കടന്നുപോയത് ആസിയയിലൂടെയാണ്. പിന്നീട് യൂറോപ്പിലേക്കും പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. ആഫ്രിക്കയിലേക്ക് പോയിട്ടേ ഇല്ല. അവിടെ പൗലോസ് പറയാം, ഞങ്ങൾക്കുണ്ടായ ഒരുപാട് കഷ്ടമോ, ഒരുപാട് കഷ്ടമോ, ആ കഷ്ടങ്ങളിൽ ഞങ്ങൾ ഒരു കാര്യം അനുഭവിച്ചു. എന്താണ്? സ്വന്തം അനുഭവത്തിൽ എന്ന് പറയാം, ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ചു. പെട്ടെന്ന് ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഒന്ന്, വായിക്കുന്നില്ല, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 23-25 വാക്യങ്ങളിൽ പൗലോസിന്റെ ശുശ്രൂഷ ദമാസ്കസിൽ വെച്ച് തുടങ്ങുകയാണ്. ദമാസ്കസിന്റെ പരിവാരത്തിൽ വെച്ചാണ് എന്തുണ്ടായത്? അവൻ കർത്താവിനുള്ള ദർശനം പ്രാപിച്ചു. പിന്നീട് അവൻ ദമാസ്കസ് പട്ടണത്തിൽ പോയി, അവിടെ ഇരുന്ന് വൈദ്യം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് പിന്നീട് പോയി അറേബ്യയിലേക്ക് പോയി. 3 വർഷത്തെ ചിലാനം അറേബ്യയിലും കർത്താവിന്റെ വേല ചെയ്തു. പക്ഷേ ദമാസ്കസിൽ വെച്ച് യഹൂദന്മാർ അവനെ പിടിച്ച് കൊല്ലുവാൻ ഭാവിച്ചു. നിങ്ങൾക്കറിയാമല്ലോ കഥ. പക്ഷേ അവിടെ അന്ന് ശിഷ്യന്മാർ അവനൊരു കൊട്ടയിലാക്കി മതിലിന് പുറത്തേക്ക് ഇറക്കി പോകാൻ വന്നു. സംഭവിച്ചതായിരിക്കാം. അന്ന് ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് ചില ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിലേക്ക് കടന്നു വന്ന ജീവിതത്തിന്റെ ആരംഭ ഭാഗത്ത് അവൻ സ്നാനപ്പെട്ട അധിക ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. ആ ദിവസങ്ങളിൽ അവന്റെ ജീവ ഹാനിക്ക് ശത്രുക്കൾ വഴിയൊരുക്കിയപ്പോൾ അവൻ കർത്താവിന്റെ ആശ്വാസം പ്രാപിച്ചു. എങ്ങനെ? വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ അവൻ കാണും. കഷ്ടങ്ങളും ആശ്വാസങ്ങളും ഒരു പക്ഷിയുടെ ചെറുകുന്ന പോലെ ഒരുമിച്ച് വറക്കാൻ നമ്മളെ സഹായിക്കുന്ന, ഒരുമിച്ച് വറക്കാൻ സഹായിക്കുന്ന കഷ്ടങ്ങളുണ്ട്, അതിനപ്പോൾ എന്തുണ്ട്? ആശ്വാസവും ഉണ്ട്. ഫിസിക്സിൽ ഒരു നിയമമുണ്ട്, അതായത് ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആക്ഷൻ ആണ്, അത് റിയാക്ഷൻ ആണ്. അതായത് എത്രത്തോളം അങ്ങോട്ട് ചെറുക്കുമോ അത്രത്തോളം ഏതൊരു പ്രവർത്തനം ഉണ്ടെന്ന ഒരു തത്വം ഫിസിക്സിലുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എത്രത്തോളം കഷ്ടം അനുഭവിക്കുന്നു അത്രത്തോളം ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു സംഭവം കൂടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. ഇനി പൗലോസിന്റെ കാര്യം വേറൊരു അനുഭവം ഉണ്ട്. ലുസ്ത്ര അഥവാ ലിസ്ത്ര എന്ന് പറയുന്ന പട്ടണത്തിലെ പൗലോസ് ചെന്നപ്പോ അവിടെ ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. അവിടെ ഉണ്ടായപ്പോൾ ഞാൻ വായിച്ച സമയം കണ്ടിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അവനെ എല്ലാവരും കൂടെ നഗരത്തിന് പുറത്തുകൊണ്ടായി കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞു എന്ന് വായിച്ച
വാക്യം,
അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട്
പട്ടണത്തിന്റെ
പുറത്തേക്ക് ഇടിച്ചു കൊണ്ട കളഞ്ഞു. പട്ടണത്തിന് പുറത്തല്ല കല്ലെറിഞ്ഞത്, അകത്ത് കല്ലെറിഞ്ഞിട്ട് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അവനെ കൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചഴിച്ചു. സാധാരണ വലിച്ചഴിക്കുന്നത് അവിടെ അവശിഷ്ടങ്ങൾ, അതായത് ചപ്പുചോളൊക്കെ കൊണ്ട് കളയുന്ന സ്ഥലത്താ ഈ മൃതശരീരം കൊണ്ട് തള്ളുന്നത്. അവിടെ കൊണ്ട് തള്ളി. എല്ലാവരും പോയപ്പോൾ പൗലോസിനെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ കഴിച്ച്
ചുറ്റി വിളിക്കുകയായിരുന്നു.
അവൻ എഴുന്നേറ്റ് എവിടേക്ക് പോയി? തിരിച്ചു പട്ടണത്തിലേക്ക് പോയിരുന്നു. പിറ്റേന്നാൾ രാവിലെ എവിടേക്ക് പോയി സ്ഥലം പോയി. പക്ഷെ അന്ന് മരിച്ചില്ല. മരിച്ചെന്ന് എല്ലാരും വിചാരിച്ചേ. അവിടെ പൗലോസ് അനുഭവിച്ചത് കഷ്ടത മാത്രമല്ല, സർവ ആശ്വാസ മനസ്സരിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവം. അതാ പൗലോസ് പറഞ്ഞ ആസ്യയിലെ കഷ്ടതയെ കുറിച്ച് പറയാ. ആസിയുടെ കഷ്ടത മരിക്കുന്നതുവരെ കല്ലെറിഞ്ഞ് കല്ല് ചത്തുപോയെന്ന് വിചാരിച്ച് ഒരു പട്ടിയെ പോലെ നഗരത്തിന് പുറത്ത് തള്ളിയപ്പോൾ ദുഃഖിച്ച് കരിഞ്ഞ് സമയമായത്തിനൊന്നും പാടി നിൽക്കുക. ആരേ സഭയിലെ മറ്റു വിശ്വാസികൾ അങ്ങനെയല്ല വെച്ചാൽ ശിഷ്യന്മാരെ ചുറ്റും നിൽക്കുക. അപ്പോൾ ഇടാ കണ്ണും തിരുമ്മിയിട്ട് പത്തോസ് പൗലോസ് എഴുന്നേറ്റിട്ട് നേരെ പടർന്നെടുക്ക. പിന്നെ ദിവസം ഗർഭയ്ക്കും അടുത്ത യാത്രയിലേക്ക് പോയെന്നാ പറയുന്നത്. ഒരുപാട് ഒരുപാട് അനുഭവങ്ങള് പൗലോസിന് പറയാനുണ്ട്. ഒരു രാത്രിയില് യെരുശലേമില് റോമക്കാരുടെ തടവറയിൽ കിടന്ന പിറ്റേ ദിവസം കർത്താവ് അവനോട് പറഞ്ഞു. 23-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, രാത്രിയിൽ കർത്താവ് എന്റെ അടുക്കൽ അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കാം ധൈര്യമായിരിക്കാം. അതാ ദൈവത്തിന്റെ ആശ്വാസം, ധൈര്യമായിരിക്കാം. ഇപ്പൊ തന്നു കൊണ്ടാ കിടക്കുന്നേ. അവിടെ യെരുശലേമില് യഹൂദന്മാരുടെ വക ഒരുപാട് അടികിട്ടി. ഇനി അവസാനം റോമൻ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ് സെഞ്ചൂറിയൻ ശതാധിപൻ. അവിടെ തല്ലുകിട്ടി, ഇനി തല്ലുകിട്ടായിരിക്കാൻ വേണ്ടി ധൈര്യമായിരിക്കാം. നീ യഹൂദിയിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ധൈര്യമായിരിക്കാം, ദൈവത്തിന്റെ ആശ്വാസമാണ്. കഷ്ടതയിൽ എന്തുണ്ട് കർത്താവിന്റെ? നമ്മളിപ്പൊ പ്രസംഗിക്കുന്നുണ്ട് ഈ വിടുതൽ പ്രസംഗമൊക്കെ, കഷ്ടതയിൽ വിടുതലുണ്ടെന്നാ പറയുന്നത്. ഞാൻ എടുക്കുന്ന കാര്യം കിട്ടു, കഷ്ടത്തിൽ വിടുന്നുണ്ട്. പക്ഷെ വിടുതൽ വരുന്നതിന് മുമ്പേ കഷ്ടത്തിൽ നാം എന്തായാലും അനുഭവിക്കുന്നു പറഞ്ഞേ എന്ന് ദൈവത്തിന്റെ ആശ്വാസം. ഈ ആശ്വാസം നമ്മൾ എന്ത് ചെയ്യുന്നു? വിടുതൽ എപ്പോ വന്നാലും കുഴപ്പമില്ല, വിടുതൽ വരുന്നുള്ള പ്രത്യാശയും വിടുതൽ ഉണ്ടാകുന്നുള്ള പ്രത്യാശയുണ്ട്. പക്ഷെ വിടുതലിന് വേണ്ടി എത്ര സമയം വേണ്ടി കാത്തിരിക്കാനും ആശ്വാസം നമ്മളെ സഹായിക്കും. അതില്ലാത്ത വിടുതൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പൗലോസ് പറയുക, എനിക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ അതിന് പിന്നെ ഞാൻ ദൈവത്തിന്റെ ആശ്വാസം പ്രാപിച്ചു. 4-ാം അധ്യായം ഫിലിപ്പിയിലെ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇല്ലാതിരിക്കാനും ഞാൻ പരിഭാഷ മാറ്റി പറയുക, താഴ്ചയിലിരിപ്പാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർലഭതയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. ഞാൻ പഠിച്ചു, കാരണം പലപ്പോഴും കാശില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ബാങ്കത്തിലായി ഞാൻ കാശ് കയറി വന്നു പറഞ്ഞ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തൃപ്തരായിരിക്കാൻ എനിക്കറിയാം, വിശന്നിരിക്കാൻ അറിയാം, സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എനിക്കറിയാം. കാരണമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാണ്. നമ്മൾ ഈ സൺഡേ സ്കൂളിൽ എന്ത് വാടാവരിയാ പഠിപ്പിക്കും എനിക്കറിയാം. പക്ഷെ ഒരു വാടാവരി പഠിപ്പിക്കണം, അതായത് പഴയ ആള് മിഷണറി വീരന്മാരുടെ പെന്തക്കോസ് തന്നെ മുൻനിരയിൽ നിന്ന അനേക വിശുദ്ധന്മാരുടെ ജീവചരിത്രം പഠിപ്പിക്കണം, അല്ലെങ്കിൽ വായിക്കണം. നമ്മൾ അങ്ങനെ ദിവസം ശ്രദ്ധിക്കാറില്ല. ഈ കർത്താവ് പെന്തക്കോസിന്റെ സദൃശ്യമായ ആന്ധ്രാപ്രദേശിലേക്ക് പോയ പി എം സാമ്പൽ എന്ന് പറഞ്ഞ ദേവദാസനുണ്ട്. ഇദ്ദേഹം മരിച്ചു പോയി ഒരുപാട് കാലങ്ങളായി. ആദ്യത്തെ ഇന്ത്യ പെന്തക്കോസ് ദേവസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. അത്ര പേർക്ക് അറിയാ കാര്യം, കെ എ ബ്രഹ്മയിലെ ആദ്യത്തെ പ്രസിഡന്റ് പി എം സാമ്പൽ. പക്ഷെ അദ്ദേഹം പോയ അവസരത്തിൽ വിശ്വാസത്തിൽ പറ്റിയെടുത്തോളന്ന് പോവാം. അവിടെ പോയ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മകള് ഗ്ലോറി അവര് മരിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് വിശന്ന് കരഞ്ഞു വല്ലാതെ കരയാ. കൊച്ചുകുഞ്ഞു എനിക്കറിയാം, കൊച്ചുകുഞ്ഞുങ്ങൾ കരയാ. കരയുന്ന അവസരം നമ്മുടെ കയ്യിൽ ഒരു സാധനമില്ല കൊടുക്കാനെന്നുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ നിങ്ങളുടെ കൊച്ചുകുഞ്ഞ് 6 വയസ്സ് 5 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞു കരയുന്ന അവസരത്തിൽ വീട്ടിൽ ഒരു കഞ്ഞിവെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിതാവിന്റെ മാതാവിന്റെ ഹൃദയം എങ്ങനെയായിരിക്കും? ആ അപ്പച്ചനും അമ്മച്ചും കൂടി ഇന്ന് അവിടെ അന്ന് അപ്പച്ചനും അമ്മച്ചും ഒന്നുമില്ല, അവര് ചെറുപ്പക്കാരാ. അവർ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഒരു കാക്ക ഒരു കവർ അറിഞ്ഞിട്ട് തോന്നി. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു മാസത്തേക്കുള്ള കാശുണ്ട് അതിന്. കാക്ക ഏരിയാവിനെ പോലെ ഒരു അനുഭവം ദൈവം കൊടുത്തു. ഈ അനുഭവത്തിന്റെ പേരാണ് മനസ്സരിവുള്ള സർവ ആശ്വാസയുടെ പിതാവായ ദൈവം നൽകുന്ന ആശ്വാസം. പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? പരിഹരിക്കപ്പെട്ടു. വിടുതലുണ്ടായോ? വിടുതലുണ്ടായി. പക്ഷെ കഷ്ടതയുടെയും വിടുതലിന്റെയും മധ്യത്തില് അവരനുഭവിച്ചതെന്താ? എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത,
അളന്നു തൂക്കി തൂക്കാൻ കഴിയാത്ത വലിയ അനുഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് ദൈവം നൽകുന്ന ആശ്വാസം. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ദൈവം അനുഭൂതരമായി പത്രോസിനെ വിടുവിച്ചു. യെരുശലേമിലെ കാരാഗ്രഹത്തിൽ യാക്കോബിനെ കൊന്നു. പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലാനിരുന്ന അവസരത്തിൽ ദൈവം അവനെ തന്റെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിന്റെ ഓരോ വാതിലും ദൈവം തുറന്നു. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിർത്തുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഷ്ടതയെ മറികടക്കാൻ ശ്രമിക്കണം. ഞാൻ വീണ്ടും സത്യം സമർത്ഥിക്കുക, കഷ്ടതയെ പെട്ടെന്ന് മറികടക്കാൻ ആഗ്രഹിക്കും. കഷ്ടതയുടെ ഒരു മാധുര്യമുണ്ട്, അതാണ് ദൈവത്തിന് നൽകുന്ന ആശ്വാസം. ആ ആശ്വാസം മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ടേ കഷ്ടതയിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു പ്രായം 10 or 30 or 35 years ഒരു മനുഷ്യൻ, അയാള് അമ്മയ്ക്ക് 45 or 45 years ഒരു മനുഷ്യൻ, അയാൾ അമ്മയ്ക്ക് 85 or 90 years അവർ കിടക്കയിൽ കിടക്കുക, ഒരു വീൽ ചെയറിലോ വാക്കിംഗ് സ്റ്റിക്കിലോ ഒക്കെ നടക്കാനേ പറ്റുള്ളൂ. ഈ മകൻ 45 or 50 years മകൻ ക്യാൻസർ പിടിച്ച് അടുത്ത് തന്നെ മരിക്കുമെന്നൊക്കെ കേട്ടപ്പോഴ് ഈ അമ്മ, അവന് മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആമക്കളുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, സകല വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ അമ്മ പറയുക, ഞാൻ ഇന്ന് പോയി അവനെ കാണാൻ പോവാം എന്നും പറഞ്ഞ് രോഗിയായ തന്റെ മകനെ കാണാൻ ആശുപത്രിയിലേക്ക് വന്നിട്ട് ആ കിടക്കയ്ക്ക് അവർ അടുത്ത് വീൽ ചെയറിൽ ഇരുന്ന് ഒന്ന് തൊട്ട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അവന്റെ ഭാര്യ കൊടുക്കുന്ന ആശ്വാസത്തേക്കാൾ അധികമാണ്. കാരണം അവന്റെ പാതാവോ പിതാവോ ആണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ആ ആശ്വാസം അവന്റെ സഭയുടെ പാസ്റ്റർ കൊടുക്കുന്ന ആശ്വാസത്തേക്കാൾ നല്ലതല്ലേ, വിലപ്പെട്ടതല്ലേ, വിലമതിക്കേണ്ടതല്ലേ? യെസ്. ആ ആശ്വാസം അവന്റെ അമ്മ പെറ്റ് അവന് നൊന്ത് പെറ്റ അമ്മ അവന് നൽകുന്ന ആശ്വാസത്തിന് തുല്യമായ ഒരു ആശ്വാസമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളോട് എല്ലാവരോടും പറയുകയാണ്, കഷ്ടത്തിന്റെ മധ്യത്തിൽ ഒരു അതുല്യമായ ഒരു ആശ്വാസം. ആ ആശ്വാസം നൽകുന്ന ആരാണെന്ന് അറിയാമോ? മനസ്സലിയുള്ള പിതാവ്, സർവ ആശ്വാസവും നൽകുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം പൗലോസ് അവസാനിപ്പിക്കുകയാണ്, ഇത് പ്രൂവൻ പ്രിൻസിപ്പിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണെന്ന്. അതാ കൊണ്ട് ദിവസം അവസാനിപ്പിക്കുന്നത് 8-9 വാക്യങ്ങളിൽ. ഞാൻ വേറെ തത്വം പറയുന്നതല്ല സഹോദരന്മാരെ, ഇതാ പൗലോസിന്റെ ആർഗ്യുമെന്റ്, പൗലോസിന്റെ വാദഗതി ഇതാ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒന്നും വേറെ ഒരു തത്വമൊന്നുമല്ല, ഇത് ഞാൻ ആസിയിൽ അനുഭവിച്ചതാണ്. കല്ലെറിഞ്ഞു പോകുന്ന പഠനത്തിന് പുറത്ത് ചപ്പുകൂമ്പാലത്തിലിട്ടപ്പോ എന്റെ സഹോദരന്മാർ കൂടെ നിന്ന് എങ്ങനെ അത് ശവസംസ്കരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എന്നെ എന്നേൽപ്പിച്ചതായ ദൈവശക്തിയുടെ, ദൈവത്തിന്റെ ആശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതാണ് അവരോട്. ഫിലിപ്പീനെ കഴിഞ്ഞ് ഞാൻ കടന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ ആശ്വാസം അനുഭവിച്ചതാണ് പാട്ടുപാടിയത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വേറെ കാര്യം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, എന്റെ സമയം അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊരു കാരണമുണ്ട്, എന്നാ പറയുക കാരണം? എന്തിനാ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? പറഞ്ഞ പോലെ കഷ്ടത ആശ്വാസം, പിന്നീട് വിടുന്നത്. എന്തിനാ ദൈവം ആശ്വസിപ്പിക്കുന്ന അറിയോ? 4-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം ഇങ്ങനെ, ഞാൻ ദൈവം നിങ്ങളെ അല്ല, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള കഷ്ടത്തിൽ ഉള്ളവരെ എഴുതിയുന്നു, ആശ്വസിപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾ ആർജിക്കുന്നു. ഓരോ കഷ്ടതയും നമ്മൾ എന്തനുഭവിക്കുകയാണ്? നമ്മുടെ സ്നേഹമുള്ള പിതാവിന്റെ ആശ്വാസം നമ്മൾ അവരോട് പറയുക, കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ കഷ്ടത കാണും, കുറച്ചുകൂടെ പ്രയാസം നീണ്ടു നിൽക്കും, പക്ഷെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് പെട്ടെന്നൊന്നും പറയുന്നൊന്നുമല്ല, ഇതൊന്നും വിടുന്നില്ല പറയുന്ന പോലെ നാളെ മാറുന്നു ഞാൻ പറയുന്നില്ല. കഷ്ടത കുറച്ചുകൂടെ നീണ്ടു നിന്നേക്കാം, പക്ഷേ ഞാൻ നിന്റെ കൂടെ നാളെ ആയിരിക്കില്ല, മറ്റന്നേ ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ അവസാനമായിരിക്കാം, പക്ഷെ നിത്യത്തിലേക്ക് ഞാൻ നിന്നെ ചേർക്കുമെന്നുള്ള ആശ്വാസം ഞാൻ നിനക്ക് ഇപ്പോൾ തരും. ഇതെന്തിനാണെന്നറിയാമോ? ഇതിനൊരു സുവിശേഷത്തിന്റെ ഒരു അർത്ഥം, ഇത് വെച്ച് വേണം, ഇത് അനുഭവിച്ചൊരു പറയണം മറ്റുള്ളവരോട് ദൈവം നിങ്ങളെ ആശ്വസിക്കും. 8 വയസ്സിൽ എന്റെ അമ്മയെ ദൈവം എടുത്തു എന്റെ ജീവിതത്തിൽ നിന്ന്.
അതൊരു കാലത്ത് എനിക്ക് വലിയ ചോദ്യമായിരുന്നു. ദൈവത്തോട് എന്താണെന്ന് പറയുന്ന കാര്യമായിരുന്നു, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഒരുപാട് ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ചെറുപ്പക്കാരനെന്നല്ല, ഒരു ടീനേജർ എന്നല്ല, യുവാവെന്നല്ല, ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്നെ അങ്ങോട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇത് എനിക്ക് അനേകരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു അനുഭവമാണ്. ഞാൻ എത്ര എത്ര പുണ്യങ്ങളെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ടറിയാമോ, എത്ര എത്ര പേരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടറിയാമോ. എന്റെ അനുഭവവും ദൈവം എന്നെ കരുതിയ വഴികളും ദൈവം എന്നെ നടത്തിയ വഴികളും അമ്മയെ മാറ്റിയെങ്കിലും ദൈവത്തിന് സാധിക്കുമെന്ന് അനേക അമ്മയെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ ദൈവം എന്റെ അനുഭവത്തെ ഉപയോഗിച്ചു. പ്രൈസ് ഗോഡ്. അതേപോലെ തന്നെ ഞാൻ കഷ്ടത്തിലായത് എന്തിനു വേണ്ടിയാ? ആശ്വാസം പ്രാപിച്ചു. ഞാൻ ആശ്വാസം പ്രാപിച്ചെന്ന നിങ്ങൾക്ക് നിങ്ങളെ ശക്തീകരിക്കേണ്ടതിനായിട്ട് ആറാമത്തെ വാക്യത്തിൽ അത് തന്നെയാ പറയുന്നത്. അവിടെ പറയുന്ന ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനാണ്. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന നിങ്ങൾ തന്നെ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി മൂന്ന് പ്രാവശ്യം ആ ചിന്ത അവിടെ ആ അതേ ചിന്ത അവിടെ ആവർത്തിക്കുന്നുണ്ട്. നാം കഷ്ടപ്പെട്ടപ്പോഴും ചിന്തിക്കണം, താഴെ താങ്ക് യു. കഷ്ടങ്ങൾക്കായ സ്തോത്രം, ദുഃഖങ്ങൾക്കായ സ്തോത്രം. പക്ഷെ വെറുതെ ദേഷ്യപ്പെടല്ലേ കർത്താവിനോട്. ആശ്വസിക്കണം, ആശ്വാസം പ്രാപിക്കണം, ദൈവത്തിന്റെ കരുതലുണ്ടെന്ന് വിശ്വസിക്കണം. അത് ദൈവം സംസാരിക്കുന്ന അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അപ്പോഴൊക്കെയാ നമുക്ക് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയുള്ളൂ. രോഗമായിട്ട് കടക്കുമ്പോഴേ പറ്റുള്ളൂ, പ്രയാസം ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമസൃഷ്ടങ്ങളോട് പറയാൻ പറ്റുള്ളൂ ആശ്വാസം നൽകുന്ന ഒരു കർത്താവ്. അത് അനുഭവത്തിൽ നിന്ന് പറയണം, തത്വമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നൊന്നുമല്ല, ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാതെ. അതെല്ലാം നാം ആർജിക്കുക ജീവിതത്തിൽ കർത്താവിനോടുകൂടി നമ്മുടെ യാത്രയിൽ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, കന്യോനും ഓർത്തോർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പറയാതെ ഒരുപാട് വേദനകളില്ലേ, സഭായോധന എഴുന്നേറ്റ് സാക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ. ഞാൻ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷ രീതി എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ചിലരൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങൾ പറയും, അത് സമയത്ത് വേറൊരു കാര്യങ്ങൾ പറയും. പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദുഃഖവും ദൈവം അറിയാത്തതില്ല. മറ്റുള്ളവരിന്ന് പിടിച്ച് നമുക്ക് മറച്ചു പിടിക്കാനേ കഴിയൂ. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നമുക്ക് പിടിച്ചു മാറ്റാൻ കഴിയും, പിടിച്ച് മറയ്ക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ സ്നേഹമുള്ള പിതാവ് എല്ലാം അറിയുന്നു. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിലും നമ്മെ ആശ്വാസം നൽകുന്ന കർത്താവിൽ നമുക്ക് വീണ്ടും നമ്മുടെ ആശ്രയം കൊതിക്കൊണ്ട് ഇവിടുന്ന് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.